മനോരമ ഓൺലൈൻ പോഡ്കാസ്റ്റ്.
നമസ്കാരം, ദ പവർ പൊളിറ്റിക്സിലേക്ക് സ്വാഗതം. ഞാൻ ജയചന്ദ്രൻ, ഇലങ്കത്ത് സ്പെഷ്യൽ കറസ്പോണ്ടന്റ്, മലയാള മനോരമ, കൊല്ലം. എത്ര പെട്ടെന്നാണ് വിഷയങ്ങൾ മാറി മറിയുന്നതെന്ന് നോക്കൂ. 5 വർഷം പിന്നിട്ടപ്പോൾ വീണ്ടും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂരം വരും പോലെ. നമ്മുടെ കൊച്ചു കേരളത്തിൽ ആ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യാൻ ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ. പുട്ടിനി പീര പോലെ ചേർക്കാൻ കഴിയുന്ന 100 വിഷയങ്ങളെങ്കിലും ഉണ്ടാകും. കേരളത്തിലാകപ്പാടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരുപാട് വിഷയങ്ങൾക്ക് പുറമേ ഓരോ ലോക്സഭാ മണ്ഡലത്തിലെയും തനതായ പ്രാദേശിക വിഷയങ്ങൾ, അത് രാഷ്ട്രീയമാകട്ടെ, വികസനമാകട്ടെ, എന്തുമാകട്ടെ, അങ്ങനെയും ഒരുപാട് വിഷയങ്ങളുണ്ട്. രാജ്യത്തിൻ്റെ ഭരണം ആർക്ക് എന്ന് നിശ്ചയിക്കുന്ന തിരഞ്ഞെടുപ്പാകുമ്പോൾ ദേശീയ വിഷയങ്ങൾ ഉറപ്പായും പ്രചാരണത്തിൽ കടന്നുകൂടും. അങ്ങനെ ഇല്ലെങ്കിലാണ് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യത്തിന് ഇടിവ് സംഭവിക്കുക. ദേശീയ തലത്തിൽ ബി ജെ പിക്കെതിരെ കൈകോർത്ത ഇന്ത്യ മുന്നണിയിലെ സുപ്രധാന കക്ഷികളാണ് കേരളത്തിൽ നേർക്കുനേർ പോരാടുന്നത് എന്നതാണ് കൗതുകം. കോൺഗ്രസും മുസ്ലിം ലീഗും കേരള കോൺഗ്രസും RSPയും UDFലും, അപ്പുറത്ത് CPMഉം CPIയും അവിടുത്തെ കേരള കോൺഗ്രസും LDFലും മുന്നണിയായി മത്സരിക്കുന്നു. ആകെയുള്ള 20 സീറ്റിൽ ഏറ്റവും കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്നത് ദേശീയ പാർട്ടിയായ കോൺഗ്രസ് തന്നെ, 16 എണ്ണത്തിൽ. UDFൽ കോൺഗ്രസ് 16ലും മുസ്ലിം ലീഗ് 2ലും RSP, കേരള കോൺഗ്രസ് എന്നിവ ഓരോന്നിലും മത്സരിക്കുന്നു. LDFലാകട്ടെ CPM 15ലും CPI 4ലും കേരള കോൺഗ്രസ് 1ലും മത്സരിക്കുന്നു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള പ്രമുഖർ മത്സരിക്കുന്നതിലൂടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് വല്ലാത്തൊരു പ്രാധാന്യം ഇക്കുറിയും കൈവന്നിട്ടുണ്ട്. രാഹുലിനെ നേരിടാൻ CPIയുടെ മഹിളാ നേതാവ് മലയാളിയായ ആനിരാജ തന്നെ അങ്ങ് ഡൽഹിയിൽ നിന്ന് വന്നു. ഇതോടെ വയനാട് മണ്ഡലം ദേശീയ തലത്തിൽ കൂടുതൽ ശ്രദ്ധ നേടുന്നു. ആലപ്പുഴയിൽ KC വേണുഗോപാൽ 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും എത്തുന്നു. CPMലാകട്ടെ സിറ്റിംഗ് MLAമാരടക്കം 15 പേരും പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നത് തന്നെ ദേശീയ തലത്തിൽ പാർട്ടിയുടെ പ്രാധാന്യവും അസ്തിത്വവും തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. കഴിഞ്ഞ തവണ ഒരു സീറ്റിൽ ഒതുങ്ങിപ്പോയ വിജയം ഇക്കുറി ആവർത്തിക്കാതിരിക്കാൻ ആവനാഴിയിലെ അവസാന അമ്പും പാർട്ടി പ്രയോഗിക്കും എന്നുറപ്പാണ്. കോൺഗ്രസും CPMഉം CPIയും മുസ്ലിം ലീഗും RSPയും കേരള കോൺഗ്രസും ഒക്കെ ഇന്ത്യ മുന്നണിയിൽ BJPക്കെതിരെ ദേശീയ തലത്തിൽ ഒറ്റക്കെട്ടാണെങ്കിലും ഇനി കേരളത്തിൽ പരമ്പരാഗത മുന്നണി സംവിധാനങ്ങളിൽ നിന്നാണല്ലോ പോരാട്ടം. ഇവിടെ നിന്ന് ആര് ജയിച്ചു പോയാലും ദേശീയ തലത്തിൽ BJPക്കെതിരെ കൈപൊക്കും എന്ന പ്രത്യേകതയും ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾക്ക് അല്പം കൂടി പ്രത്യേകതയുണ്ടാകും, ഒരുപക്ഷെ കുറച്ച് അപൂർവതയുമാകും. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 10 വർഷം പൂർത്തിയാക്കുന്ന BJP സർക്കാരിനെതിരെ പ്രയോഗിക്കാൻ അവനാഴിയിൽ ഒരുപാട് അമ്പുകൾ ഒരുക്കി വെച്ചിട്ടുണ്ട് UDFഉം LDFഉം. ഇന്ധനവില വർധന മുതൽ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ വരെ BJPക്കെതിരെ ഇരുമുന്നണികളും പ്രയോഗിക്കും എന്നുറപ്പാണല്ലോ. ഇനി UDF LDF മുന്നണികൾ പരസ്പരം എന്തായിരിക്കും പ്രയോഗിക്കുക? 7.5 വർഷം പിന്നിടുന്ന പിണറായി വിജയൻ സർക്കാരിനെതിരായ കുറ്റപത്രം തന്നെ UDF ഈ തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിക്കും. നേരത്തെ തന്നെ വിവാദമായി മാറിയ സ്വർണ്ണക്കള്ളക്കടത്ത്, ഡോളർ കള്ളക്കടത്ത് മുതൽ ഏറ്റവും ഒടുവിൽ കേരളമാകെ വീശിയടിച്ച കരിമണൽ വിവാദവും മാളിക്കത്തുന്ന വിഷയമാകും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജി കമ്പനിക്ക് സ്വകാര്യ കരിമണൽ കമ്പനിയായ CMRലുമായി എന്താണ് ബന്ധമെന്ന ആരോപണം കേരള രാഷ്ട്രീയത്തെ അടിമുടി പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. അതിന്റെ തല നാഴിര കീറി പരിശോധിക്കാൻ UDF നേതാക്കൾ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയിട്ടുണ്ട്. സാമൂഹ്യ ക്ഷേമ ഫംഗ്ഷനുകൾ മാസങ്ങളായി മുടങ്ങിക്കിടക്കുന്നതു മുതൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം അപ്രതീക്ഷിതമായി വൈകിയതുൾപ്പെടെ പ്രതിപക്ഷത്തിന്റെ ആയുധങ്ങളാകും. CPMഉം LDFഉം ആകട്ടെ ഭരണവിരുദ്ധ ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നതിനൊപ്പം UDFനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ കഴിയുന്ന വിഷയങ്ങൾ ചിട്ടപ്പെടുത്തി വയ്ക്കുന്ന തിരക്കിലാണ്. കേന്ദ്രത്തിലോ കേരളത്തിലോ കോൺഗ്രസിന് ഭരണമില്ലാത്തതിനാൽ അത്തരം ആരോപണങ്ങൾക്ക് സ്കോപ്പില്ല. കോൺഗ്രസിന്റെയും UDFന്റെയും ദൗർബല്യങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി പരമാവധി സീറ്റുകൾ നേടുക എന്ന അജണ്ടയിലൂന്നിയാകും CPMഉം LDFഉം മുന്നോട്ടു പോവുക. ഇങ്ങനെ ദേശീയവും പ്രാദേശികവുമായ പ്രചാരണ വിഷയങ്ങൾ അക്കമിട്ട് ഇരുമുന്നണികളും എഴുതി പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് കേന്ദ്രത്തിലെ BJP സർക്കാരിന്റെ വക മറ്റൊരു വജ്രായുധം അന്തരീക്ഷത്തിൽ നിന്ന് പൊട്ടിവീണത്. പൗരത്വ ഭേദഗതി നിയമങ്ങൾ നടപ്പാക്കുന്നതിനുള്ള ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തു. ഇതോടെ ഫലത്തിൽ നിയമം നിലവിൽ വന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏത് നിമിഷവും പ്രഖ്യാപിക്കുമെന്ന സൂചനകൾ ശക്തമായിരിക്കെയാണ് രാജ്യമാകെ വീശിയടിക്കുമെന്നുറപ്പുള്ള ആയുധം BJP സർക്കാർ എടുത്തു പ്രയോഗിച്ചത്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിങ്ങൾ ഒഴികെ 6 മതങ്ങളിൽപ്പെട്ടവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്നതിനുള്ളതാണ് ചട്ടങ്ങൾ. ഇത്തരത്തിൽ പൗരത്വ വ്യവസ്ഥകൾ ഉണ്ടാക്കുമെന്ന് 2019 BJP നൽകിയത് തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു. 2019 ഡിസംബറിൽ, അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ മാസങ്ങൾക്കുള്ളിൽ മതാടിസ്ഥാനത്തിലുള്ള പൗരത്വം എന്ന വിവാദ വിഷയവുമായി കേന്ദ്ര സർക്കാർ പാർലമെന്റിലെത്തി. പാർലമെന്റ് പാസാക്കിയ പൗരത്വ ഭേദഗതി നിയമത്തിന് അതേ വർഷം December 12 രാഷ്ട്രപതിയുടെ അംഗീകാരവും ലഭിച്ചു. നിയമത്തിനെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾ ഉയർന്നു. ഇതോടെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യുന്നത് വൈകി. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ടു മുമ്പിലെത്തി നിൽക്കെ BJP സർക്കാർ അത് നടപ്പാക്കുക തന്നെ ചെയ്തു. 2019 തെരഞ്ഞെടുപ്പ് വാഗ്ദാനം അവർ നിറവേറ്റി. പൗരത്വ ഭേദഗതി നിയമം കേരളത്തെ എങ്ങനെയാണ് ബാധിക്കുക? അതാണ് നമുക്കിവിടെ പരിശോധിക്കാനുള്ളത്. ദേശീയ തലത്തിൽ ഈ നിയമത്തിനെതിരെ ശക്തമായ സമരം നടത്തുന്ന കോൺഗ്രസും നിയമത്തിനെതിരെ കേരള നിയമസഭയിൽ ആദ്യം തന്നെ പ്രമേയം പാസാക്കാൻ മുൻകൈയെടുത്ത CPMഉം ആദ്യ ദിവസം തന്നെ അതിശക്തമായി രംഗത്ത് വന്നു കഴിഞ്ഞു. കേന്ദ്രം നടപ്പാക്കിയ നിയമം കേരളത്തിൽ നടപ്പാക്കാതിരിക്കാൻ കഴിയുമോ എന്ന ചോദ്യം പ്രസക്തമാണ്. നിയമം കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് എത്രമാത്രം എന്തുമാത്രം പ്രാവർത്തികമാകും എന്ന് കണ്ടു തന്നെ അറിയണം. പൗരത്വ ഭേദഗതി ബില്ലിനെ ആരാണ് ശക്തമായി എതിർക്കുന്നത് എന്നതാകും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം കൗതുകത്തോടെ ഉറ്റുനോക്കുക. UDFലെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗും CPM യുവജന സംഘടനയായ DYFIയും സുപ്രീം കോടതിയെ ഇതിനകം സമീപിച്ചു കഴിഞ്ഞുവല്ലോ. പൗരത്വ ഭേദഗതി നിയമം BJPക്കെതിരായ സുപ്രധാന ആയുധമായി കേരളത്തിൽ കോൺഗ്രസും CPMഉം എടുത്തു പയറ്റുമ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്ന ഒരു കാര്യമുണ്ട്. പൗരത്വ ഭേദഗതി നിയമത്തിലൂന്നി പ്രചാരണം കൊഴുക്കുമ്പോൾ കേരളത്തിൽ നിശ്ചയമായും ചർച്ച ചെയ്യേണ്ട സുപ്രധാന വിഷയങ്ങൾ ഈ പാർട്ടികൾ മറന്നുപോകുമോ? അങ്ങനെയെങ്കിൽ അത് ആർക്കാകും ഗുണം ചെയ്യുക? 7.5 വർഷം പിന്നിടുന്ന LDF സർക്കാരിനെതിരെ ഉന്നയിക്കാൻ ആരോപണങ്ങളുടെ കൂമ്പാരം തന്നെ UDF ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ. കരിമണൽ മാസപ്പടി മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ എക്സാലോജി കമ്പനിക്കെതിരായ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷന്റെ അന്വേഷണം വരെ കേരളത്തിൽ കത്തി നിൽക്കുന്ന കാലമാണ്. മുൻ മുഖ്യമന്ത്രി K. കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലിനെ പോലുള്ള കോൺഗ്രസ് നേതാക്കൾ പാർട്ടി വിട്ട് BJPയിലേക്ക് പോകുന്ന കാലവുമാണ്. UDFഉം LDFഉം 20 സീറ്റുകളിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടും BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക ഇതുവരെ പൂർണ്ണമായിട്ടില്ല. ആ പാർട്ടിയിൽ ശക്തമായി കളിയാടുന്ന വിഭാഗീയത വരെ ഇതിന് കാരണമായി പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതൊക്കെ ചർച്ച ചെയ്യേണ്ട തെരഞ്ഞെടുപ്പാണിത്. പൗരത്വ ഭേദഗതി നിയമം എന്ന ഒറ്റ വിഷയത്തിൽ പ്രചാരണം തളച്ചിടേണ്ടത് BJPയുടെ ആവശ്യമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട്. ഭൂരിപക്ഷ വർഗീയത ആളിക്കത്തിച്ച് ആ വോട്ട് ബാങ്കുകൾ അനുകൂലമാക്കിയെടുക്കുന്ന BJP ശൈലിക്ക് പറ്റിയ ഇന്ധനമാണ് പൗരത്വ ഭേദഗതി നിയമം. BJP ഉദ്ദേശിക്കുന്നത് പോലെ ആ ഒറ്റ വിഷയത്തിൽ കോൺഗ്രസിന്റെയും CPMന്റെയും പ്രചാരണത്തെ കെട്ടിയിട്ടാൽ അത് ആർക്കാണ് ഏറെ ഗുണം ചെയ്യുക, ആർക്കാണ് ഏറെ ദോഷം ചെയ്യുക? സത്യത്തിൽ ഫലത്തിൽ ഇതൊരു കെണി പോലെയാണ്. 2019 ഒറ്റ സീറ്റിൽ ഒതുങ്ങി കനൽ ഒരു തരിമതി എന്ന് സമാധാനിച്ച CPMനെ സംബന്ധിച്ചിടത്തോളം ഒരെണ്ണം കൂടി കൂടുതൽ കിട്ടിയാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബോണസാണ്. കേരളത്തിൽ കോൺഗ്രസ് പിടിക്കുന്ന ഓരോ സീറ്റും ദേശീയ തലത്തിൽ BJPയുടെ ഓരോ സീറ്റ് കുറയുന്നത് തുല്യവുമാണ്. കോൺഗ്രസിന് ഇവിടെ ഒരു സീറ്റ് പോലും കുറവ് വരുന്നത് ആലോചിക്കാനും പറ്റില്ല. CPMനും പിണറായി സർക്കാരിനുമെതിരെ ലക്ഷ്യം പിടിക്കുന്ന അമ്പുകൾ BJPക്ക് നേരെ പ്രയോഗിക്കേണ്ടി വരുമ്പോൾ അത് കോൺഗ്രസിനാണോ നേട്ടമാകുക, അതോ കോൺഗ്രസിന് ദോഷമാകുമോ? കോൺഗ്രസ് നേതൃത്വം ഈ വഴിക്കും ചിന്തിക്കേണ്ടി വരും. എന്തായാലും അത് കണ്ട് ഊറിച്ചിരിക്കുക BJP മാത്രമല്ല CPMമാണെന്ന് പറയാതെ വയ്യ.
മനോരമ ഓൺലൈൻ പോഡ്കാസ്റ്റ്.